താങ്കൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യം എന്താകുന്നു എന്നൊന്ന് പറയാമോ? അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നായിരിക്കും ചിലരുടെ വാദം. അങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ അങ്ങനൊന്ന് ചിന്തിക്കുവാൻ സമയമെടുത്താലും, അതെ, താങ്കളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യം, ചിലർക്ക് അത് തങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കും, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ചിലർക്കത് തങ്ങളുടെ മക്കളായിരിക്കും, വേറെ ചിലർക്ക് ജോലിയായിരിക്കും, മറ്റു ചിലർക്ക് തങ്ങളുടെ സ്വത്തായിരിക്കും. അതായത് ഭാര്യയെയും മക്കളെയും ഒന്നും പ്രശ്നമല്ല, എങ്ങനെങ്കിലും കൂടുതൽ സ്വത്തുണ്ടാക്കണമെന്ന ചിന്ത. പോട്ടെ, വേറെ ചിലരുണ്ട്, അവർക്കത് വലിയ വലിയ സ്ഥാനമായിരിക്കും, അധികാരം, പ്രശസ്തി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു. ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി മറ്റെല്ലാം ബലിയർപ്പിക്കുവാൻ അവർ തയ്യാറാകുമെന്ന് ചുരുക്കം. ചിലർക്ക് തങ്ങളുടെ സ്വഭാവങ്ങളിൽ ചിലതാണ് ഏറ്റവും വലുത്. മദ്യപാനം, പുകവലി, പൊടിവലി, വെറ്റിലമുറുക്ക്, അവിഹിത ലൈംഗിക ബന്ധങ്ങൾ, ചീട്ടുകളി, അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന പല സ്വഭാവങ്ങൾ, ഇവ ജീവിതത്തിൽ നിന്നും മാറ്റിക്കൂടാത്തവയാണെന്ന് ചിന്തിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നവർ അനേകരാണ്. ഏതായിരുന്നാലും താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സംഗതി ഏതാകുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ അല്പസമയം എടുക്കുക. അതിനുശേഷം താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കാര്യത്തെക്കാൾ ഏറെ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുവോ എന്ന് ഒന്ന് പരിശോധിക്കുക കൂടി ചെയ്യുക. അത് എങ്ങനെയാണ് അറിയുന്നതെന്നല്ലേ താങ്കൾ ചിന്തിക്കുന്നത്? അതുതന്നെ നമുക്കൊന്ന് നോക്കാം. നമുക്കൊരുമിച്ച് ആവർത്തന പുസ്തകം 25 മുതലുള്ള അധ്യായങ്ങൾ ഇന്ന് പഠിക്കാം. 25, 26, 27 അധ്യായങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ്. നീണ്ട ഭാഗമാണ്, സാരമില്ല, ശ്രദ്ധിച്ചാട്ടെ. 24 അധ്യായം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. 25 അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറ്റക്കാരന് ശിക്ഷ നൽകിക്കൊണ്ടും ഇസ്രായേൽ ഒരു സഹോദരൻ്റെ പേർ മാഞ്ഞു പോകാതെ നിലനിർത്തുന്നതിൽ കൂടിയും ഈ അധ്യായത്തിൽ ദൈവത്തിന് നിരപരാധിയായ മനുഷ്യനോടുള്ള കരുതലിനെ പ്രകടമാക്കിയിരിക്കുന്നു. അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിൻ കീഴിൽ നിന്നും മായ്ച്ചു കളയണമെന്ന കൽപ്പനയോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള പ്രയാസം കാരണമുണ്ടായിട്ടുള്ള കുറ്റകൃത്യങ്ങളുണ്ടായിരുന്നു. അവ മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റങ്ങളല്ലെങ്കിലും അവയും ശിക്ഷ അർഹിക്കുന്നവയാണ്. ആവർത്തന പുസ്തകം 25 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, എന്നോടൊപ്പം ശ്രദ്ധിച്ചാട്ടെ. മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസനത്തിങ്കൽ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നു എങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടുപ്പിക്കണം. 40 അടി അടുപ്പിക്കാം, അതിൽ കവിയരുത്. കവിഞ്ഞ് അടുപ്പിച്ചാൽ സഹോദരൻ നിന്റെ കണ്ണിന് നിന്ദിതനായി തീർന്നേക്കാം. പരമാവധി 40 അടിയാണ് നൽകേണ്ടത്. അല്ലാത്ത പക്ഷം ആ മനുഷ്യൻ മരിച്ചു പോകുവാനുള്ള അപകട സാധ്യതയുണ്ട്. കുറ്റകൃത്യത്തിൻ്റെ ഗൗരവമനുസരിച്ചാണ് 1 മുതൽ 40 വരെയുള്ളതിൽ എത്ര അടി നൽകണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്രകാരമുള്ള ശിക്ഷാരീതി ഇന്ന് അധികം നടപ്പിലില്ല. എന്നാൽ ഇപ്രകാരം പരസ്യമായ ശിക്ഷ നടപ്പാക്കുന്നതാണ് നല്ലത് എന്നത്ര ദൈവം ചിന്തിക്കുന്നത്. ഇത് വളരെ പ്രയോജനകരമായ ശിക്ഷാരീതി ആയിരുന്നു എന്ന് ഇസ്രായേലിൽ കുറ്റകൃത്യം വളരെ കുറവായിരുന്നു എന്നതിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. 4 വാക്യത്തിൽ നാം കാണുന്നത് കാള മിതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്. ഇവിടെ മനോഹരമായ ഒരു കാര്യം നാം കാണുന്നു. ദൈവം കാളയ്ക്ക് വേണ്ടി കരുതുകയാണ് ചെയ്യുന്നത്. ദൈവം പറയുന്നത് കാള നിനക്ക് വേണ്ടിയാണ് പണി ചെയ്യുന്നത്, അത് നിന്റെ ധാന്യമാണ് മെതിക്കുന്നത്, അതിന് മുഖക്കൊട്ട കെട്ടരുത്, അത് തിന്നുകൊള്ളട്ടെ എന്നാണ് ദൈവത്തിൻ്റെ കരുതൽ. എത്രയോ മനോഹരമായ കാര്യമാണല്ലേ. പൗലോസ് അപ്പോസ്തലൻ ആവർത്തന പുസ്തകത്തിലുള്ള ഈ വാക്യം കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ ഉദ്ധരിച്ചിരിക്കുന്നതായി നാം കാണുന്നു. 1 കൊരിന്ത്യർ 9:9-11 പൗലോസ് അപ്പോസ്തലൻ എപ്രകാരമാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അവൻ പറയുന്നത് നിനക്ക് ഉപദേശം പറഞ്ഞു തരുന്നവന് ശമ്പളം കൊടുക്കുക എന്നാണ്. അതെ, ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് നീ നിന്റെ വരുമാനത്തിൽ നിന്നും വിഹിതം കൊടുക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിയിലെ വിശ്വാസികളെ പഠിപ്പിച്ചു. 1 കൊരിന്ത്യർ 9:14 നാം വായിക്കുന്നത്, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. താങ്കൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർ ആത്മീയമായ ഭോജനം താങ്കൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതിനു പകരമായി താങ്കൾ വസ്തുമയമായ കാര്യങ്ങൾ കൊണ്ട് ശുശ്രൂഷകനെ പോഷിപ്പിക്കേണ്ടതത്ര. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണാം. ഈ വാക്യം അപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ പ്രായോഗികമാക്കിയിരിക്കുന്നത്. ഇനിയും വിധവമാരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. വിധവമാരെ സംരക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ നിയമം അവൻ അവർക്ക് നൽകുന്നു. രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് പോലെ ഇത് വളരെ നല്ല വിധത്തിൽ പ്രാവർത്തികമായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതത്രേ. എന്നാൽ ഇത് എനിക്ക് വളരെ രസകരമായി തോന്നുന്നു. 5:6 25:5-6 സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചു പോയാൽ മരിച്ചവൻ്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തന് ആകരുത്. ഭർത്താവിൻ്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കണം. മരിച്ചുപോയ സഹോദരൻ്റെ പേർ ഇസ്രായേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദ്യ ജാതനെ അവൻ്റെ പേർക്ക് കണക്ക് കൂട്ടണം. സ്ത്രീകളെ ദൈവം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാലത്ത് സ്ത്രീകളുടെ അവകാശവാദങ്ങൾ നാം വളരെ ഏറെ കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്ന കാര്യം ശ്രദ്ധേയമത്രേ. ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷിക്കാരായിരുന്നു എന്ന വസ്തുത നാം ഓർത്തിരിക്കേണ്ടതാണ്. ജനത്തിന് ഭൂമി വിഭജിച്ചു കൊടുത്തിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ ഭൂമി ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവനൊരു കൃഷിസ്ഥലവും അതിലെ ധാന്യങ്ങളും ആടുമാടുകളെയും എല്ലാം വിട്ടിട്ട് കടന്നു പോകുന്നു. ആ കൃഷിസ്ഥലം സംരക്ഷിക്കേണ്ട ചുമതല വിധവയായ സ്ത്രീക്കാണുള്ളത്. വേറെ ഗോത്രത്തിൽപ്പെട്ടവനോ പരദേശിയോ ആയ ഒരു മനുഷ്യൻ അവളെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് സാധ്യമായിത്തീരുന്നില്ല. പുറത്തു നിന്നൊരാളെ വിവാഹം കഴിക്കുവാൻ അവൾക്ക് അനുവാദമില്ലായിരുന്നു. അവളുടെ ഭർത്താവിൻ്റെ സഹോദരന്മാരിൽ ഒരാളെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഒരാളെയോ ഭർത്താവായി അവകാശപ്പെടുകയാണ് അവൾ ചെയ്യേണ്ടത്. 7-ാം വാക്യത്തിൽ നാം കാണുന്നു, സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിപ്പാൻ അവന് മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ ദേവരന് തൻ്റെ സഹോദരന്റെ പേർ ഇസ്രായേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല, എന്നോട് ദേവരധർമ്മം നിവർത്തിപ്പാൻ മനസ്സില്ല എന്ന് പറയണം. സഹോദരനോ അടുത്ത ബന്ധുവിനോ അവളെ വിവാഹം കഴിപ്പാൻ ഇഷ്ടമില്ലെങ്കിൽ അവൾക്ക് അവനെ ന്യായപീഠത്തിൻ്റെ മുൻപാകെ കൊണ്ടുപോകുവാൻ കഴിഞ്ഞിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഖണ്ഡിച്ചു പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ്റെ ഭാര്യ മൂപ്പന്മാർ കാണുക അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് അവൻ്റെ മുഖത്ത് തുപ്പി സഹോദരൻ്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം. ചെരുപ്പഴിഞ്ഞവൻ്റെ കുടുംബം എന്ന് ഇസ്രായേലിൽ അവൻ്റെ കുടുംബത്തിന് പേർ പറയും. അതെ, അവൻ അവളെ വിവാഹം കഴിക്കുവാൻ വിസമ്മതിച്ചാൽ അവൾക്ക് അവനെ കോടതി കയറ്റാമായിരുന്നു. പട്ടണവാതുക്കളായിരുന്നു അക്കാലത്ത് ന്യായാധിപന്മാർ ഇരുന്നിരുന്നത്. അവൾ തൻ്റെ കഥ മൂപ്പന്മാരോട് പറയും. വിധവയായ സ്ത്രീയെ വിവാഹം കഴിപ്പാൻ അവന് സമ്മതം ഇല്ല എന്നതിനാൽ അവനെ ശിക്ഷിക്കും. നിയമമനുസരിച്ച് പ്രവർത്തിപ്പാൻ അവൻ വിസമ്മതിക്കുന്നത് കൊണ്ട് അവൻ അപമാനിക്കപ്പെടും. അവൻ തൻ്റെ സഹോദരനോടും കുടുംബത്തോടും ഗോത്രത്തോടും ജാതിയോടും ദൈവത്തോടു പോലും വിശ്വസ്തനായിരിക്കുന്നില്ല എന്ന വസ്തുതയാണ് അതിൽ നിന്നും വെളിപ്പെടുന്നത്. ആ മനുഷ്യൻ നിന്ദിതനായിത്തീരുന്നു. ദൈവം വിധവയെ എപ്രകാരം സംരക്ഷിച്ചിരുന്നു എന്നതിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണമാണിത്. രൂത്തിൻ്റെ പുസ്തകത്തിൽ നാം ഇത് വളരെ വ്യക്തമായി പഠിക്കുന്നു. അന്ന് ഈ നിയമം എപ്രകാരം പ്രാബല്യത്തിൽ വന്നിരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിൽ ഈ നിയമത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? വിവാഹം എന്ന് പറയുന്നത് ഒരു കുടുംബകാര്യമായിരുന്നു. ഒരല്പം ഭാവന ചെലുത്തിയാൽ ഇപ്രകാരം പറയരുതോ, എഫ്രയീം മലനാട്ടിൽ പാർത്തിരുന്ന ഒരു യുവാവ് ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വന്ന് പറയുകയാണ്, ഞാൻ കല്യാണം കഴിക്കുവാൻ പോവുകയാണ്. അതിന് പെൺകുട്ടിയെ എന്തിയേ എന്ന് വീട്ടിലുള്ളവർ ചോദിച്ചാൽ ആ അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒടുവിൽ അവനെല്ലാം വിശദമായി പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഒട്ടും യോജിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ഈ യുവാവിൻ്റെ അനുജന്മാർ എന്തു പറയുമായിരിക്കുമെന്നറിയാമോ? ചേട്ടാ കല്യാണം കഴിച്ചു, പക്ഷെ ചേട്ടൻ പോയി നല്ലൊരു ചെക്കപ്പ് നടത്തി കുറേ നാൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പു വരുത്തിയിട്ട് വേണം. നാളെ ആ പെണ്ണ് വിധവയായാൽ നമ്മുടെ സമൂഹത്തിലെ നിയമത്തെ ലംഘിക്കേണ്ടി വന്നാലും ഞങ്ങളാരും അവളെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ വിവാഹം വികാരത്തിനടിമപ്പെട്ട് ഒരാൾ എടുക്കുന്ന ഒരു തീരുമാനമായിരുന്നില്ല, കുടുംബം മൊത്തമായി വിവേകപൂർവം തീരുമാനിക്കുന്നതായിരുന്നു. ഇന്നും ഇതാണ് നല്ലത് കേട്ടോ. ഇതിനെ എതിർക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും വിവാഹാലോചനയിലുള്ള പങ്ക് ഇക്കാലത്ത് വളരെയേറെ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വഴി അപകടത്തിൽ കൊണ്ടെത്തിക്കുന്നുമുണ്ട്. ഈ കാര്യത്തിൽ വിവേകപൂർവമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളും ശരിയായി ചിന്തിക്കാതെ ഭൗതിക നേട്ടങ്ങൾ മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നത് സത്യമാണ്. ദൈവം നൽകിയ പ്രമാണം എത്ര കൃത്യമാണെന്ന് ഓർക്കണം. അതിനെ തള്ളിക്കളവാൻ അഥവാ തള്ളിക്കളഞ്ഞിട്ട് സന്തോഷമായിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കുടുംബങ്ങളെ ബന്ധപ്പെടുത്തി നിർത്തുന്നതിനും വിധവമാരെ സംരക്ഷിക്കുന്നതിനും ഭൂമിയുടെ സംരക്ഷണത്തിനും ദൈവം വെച്ച രീതി ഇതാണ്. ഈ വിധത്തിൽ ഭൂമി എന്നും ഒരു കുടുംബത്തിൻ്റെ വകയായിത്തീരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ഒരു നിയമമായിരുന്നു. അടുത്ത വാക്യത്തിൽ കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അളവും തൂക്കവും കൃത്യമായിരിക്കണമെന്നും ദൈവം തൻ്റെ ജനത്തോട് കൽപ്പിക്കുന്നു. അവരുടെ വ്യാപാര രംഗങ്ങളിൽ അവർ വിശ്വസ്തരായിരിക്കണമായിരുന്നു. അമാലേക്കിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രയും വിട്ടുപോന്നപ്പോൾ അമാലേക്കർ അവരെ ആക്രമിക്കുന്നതിനെക്കുറിച്ച് പുറപ്പാട് ദിവസം 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അമാലേക്കർ മരുഭൂമിയിൽ കൂടാരം മാറ്റി മാറ്റി അടിച്ച് സഞ്ചരിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു. 25-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിൻപിൽ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് മറന്നുപോകരുത്. രഫീദീമിൽ വെച്ച് അമാലേക്കർ ഇസ്രായേൽ മക്കളെ ആക്രമിച്ചു. ആ യുദ്ധസമയത്താണ് മോശ പർവ്വതത്തിൽ കയറുകയും അഹറോനും ഹൂറും അവൻ്റെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തത്. അവൻ്റെ കൈ താണിരുന്നപ്പോൾ അവർ തോറ്റു. അവസാനം അമാലേക്കരുടെ മേൽ അവർക്ക് ജയം കിട്ടി. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് യഹോവ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമാലേക്ക് ജഡത്തെയാണ് കാണിക്കുന്നത്. അതായത് ആദാമിൽ നിന്നും നമുക്ക് ലഭിച്ച പാപത്തിൻ്റെ വീഴ്ചയ്ക്ക് വിധേയമായ സ്വഭാവമാണത്. ഈ പഴയ സ്വഭാവം മാറേണ്ടതാണെന്നത്രേ ദൈവത്തിൻ്റെ ആഗ്രഹം. ആ സ്വഭാവവുമായി സ്വർഗത്തിൽ പോകുക സാധ്യമല്ല. ദൈവത്തോടൊരിക്കലും അനുസരണം കാണിപ്പാൻ കഴിയാത്തൊരു പഴയ സ്വഭാവമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. റോമാലേഖനം പഠിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി നാം ചിന്തിച്ചതത്രേ. അമാലേഖ് ജഡത്തിൻ്റെ ഉദാഹരണമാണ്. നാം ഈ ജീവിതത്തിലായിരിക്കുന്നിടത്തോളം ജഡത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേഖിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു എന്ന് പുറപ്പാട് ദിവസം 17-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ജഡത്തെ നിന്ദിച്ചുകൂടാ എന്ന് 23-ാം അധ്യായത്തിൽ നാം കണ്ടുവല്ലോ. അതിഭക്തരായി തീർന്നതുകൊണ്ടോ ഒറ്റപ്പെട്ട് കഴിയുവാൻ തീരുമാനിക്കുന്നത് കൊണ്ടോ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നത് കൊണ്ടോ നമുക്ക് ജഡത്തെ അതിജീവിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒന്നും സാധിക്കുകയില്ല. നേരെ മറിച്ച് നമ്മിൽ ഓരോരുത്തരിലും ഒരു പോരാട്ടം നടക്കുന്നുണ്ട് എന്ന വസ്തുതയാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അത് ആത്മാവും ജഡവും തമ്മിലുള്ള പോരാട്ടമാണ്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ എന്ന് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പോരാട്ടം നടത്തി ജഡത്തെ നമുക്ക് കീഴടക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്നതിൽ കൂടി മാത്രമേ ജഡത്തെ അതിജീവിക്കുവാൻ കഴിയൂ. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉളവാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ സാധ്യമാകുകയുള്ളൂ. അതെ, ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് അനുഗ്രഹത്തിൻ്റെ ജീവിതം. ഇനി നമുക്ക് ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരാം. ഞാൻ അല്പം വേഗത്തിൽ പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ശ്രദ്ധിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത്. ആദ്യ ഫലങ്ങൾ കാഴ്ചയപ്പം ഇതിനെയൊക്കെ സംബന്ധിച്ച മനോഹരമായ ആചാരമാണ് ഈ 26-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഭൂമിയുടെ വിളവ് മുഴുവൻ ദൈവത്തിങ്കൽ നിന്നാണ് വരുന്നത് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവനോടുള്ള നന്ദി പ്രകടിപ്പിക്കുവാൻ ഇസ്രായേൽ മക്കൾ ആദ്യ ഫലത്തിൻ്റെ ഒരു ഭാഗം ദൈവത്തിന് കാഴ്ചയായി കൊണ്ടുവന്നിരുന്നു. 26-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്നുണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യ ഫലം കുറേശ്ശെ എടുത്ത് ഒരു കൊട്ടയിൽ വെച്ചുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അന്നുള്ള പുരോഹിതൻ്റെ അടുക്കൽ നീ ചെന്ന് അവനോട് നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു എന്ന് പറയണം. 4-ാം വാക്യം നോക്കിക്കാട്ട്, പുരോഹിതൻ ആ കൊട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെക്കണം. തൻ്റെ ആദ്യ ഫലം യഹോവയുടെ മുൻപാകെ കൊണ്ടുവരുവാൻ മിസ്രയീമിൽ നിന്ന് അവരുടെ ജനത്തെ വിടുവിച്ചുകൊണ്ടുവരികയും അവൻ അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത ദൈവത്തിൻ്റെ കൃപയെ ഏറ്റുപറയണമായിരുന്നു. അതെ, അങ്ങനെ നമുക്കുള്ള ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ മുൻപിൽ കാഴ്ചവെക്കണം. 5-ാം വാക്യത്തിൽ നാം കാണുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഒന്നാമതായി, ഏറ്റുപറച്ചിലോടുകൂടെ അവൻ ദൈവസന്നിധിയിൽ വരുന്നു. എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. ഇത് ഇസ്രായേൽക്കാരൻ ഏറ്റുപറയുന്നു. അബ്രഹാം ഒരു ഇസ്രായേല്യനായിരുന്നുവോ? വാസ്തവത്തിൽ അബ്രഹാം ഇസ്രായേല്യൻ അല്ലായിരുന്നു. ഇസ്ഹാക്കിൻ്റെ കാര്യമോ? അവനും ഇസ്രായേല്യനല്ലായിരുന്നു. സൂക്ഷ്മമായി പറഞ്ഞാൽ യാക്കോബും ഒരു ഇസ്രായേല്യനല്ലായിരുന്നു. മിസ്രയീമിലേക്ക് പോയ ജനം അരാമ്യരായിരുന്നു. അബ്രഹാം ഇസ്മായേല്യനായിരുന്നു. ഇതിൽ കൂടുതലായി ഒരു ഇസ്രായേല്യൻ ആയിരുന്നില്ല, അവനൊരു അരാമ്യനായിരുന്നു. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഒരു ഇസ്രായേലിന് വാസ്തവത്തിൽ നന്ദി കരേറ്റുന്നതിനുള്ള ഒരു അവസരമായിരുന്നു ഈ ആദ്യ ഫലം കൊണ്ടുവരുന്നതിലൂടെ ചെയ്യുന്നത്. അതെ, സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും യാഗമർപ്പിക്കുമ്പോഴാണ് നാം ദൈവത്തിന് നന്ദി കരേറ്റുന്നത്. അത് നല്ലതാണ്. ഇസ്രായേലിന് ഇത് സ്തോത്രയാഗത്തിൻ്റെ ആരംഭമായിരുന്നു. നാം സ്തോത്രം എന്ന അധരയാഗം കഴിക്കുമ്പോൾ നമ്മുടെ വസ്തുവകകൾ നൽകിക്കൊണ്ട് അതിനെ തെളിയിക്കേണ്ടത് അത്രേ. ദൈവത്തോട് അനുസരണമുള്ളവരായിരിക്കാമെന്ന ഇസ്രായേൽ മക്കളുടെ പ്രഖ്യാപനമാണ് ഈ അധ്യായത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. അതെ, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അവൻ അവരെ തൻ്റെ പ്രത്യേക ജനമാക്കുമെന്നും ഭൂമിയിലെ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. ഇനി 27-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ദേശത്തിൻ്റെ ഭാവി, അത് മാത്രമല്ല അനുസരണക്കേടനുള്ള ശാപം, ഇത് രണ്ടുമാണ് ഇവിടുത്തെ വിഷയം. ആവർത്തന പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. മോശയുടെ 3-ാമത്തെ ഔദ്യോഗിക പ്രസംഗമാണ് ഇവിടെ ആരംഭിക്കുന്നത്. 27-ാം അധ്യായത്തിൽ ദേശത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചതായ ഭാഗത്തിൽ ഇത് ഉൾപ്പെടുന്നു. ഈ 3-ാമത്തെ ഭാഗത്ത്, അതെ, 27 മുതൽ 30 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നു. ദൈവം ഇസ്രായേൽ ജാതിയുമായി ചെയ്ത നിയമം ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 28 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ മക്കൾ ദേശത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് അവരുടെ ദേശത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പുതിയ ഭാഗം ആരംഭിക്കുമ്പോൾ ഒരു ഉടമ്പടിയെക്കുറിച്ച് അല്പമായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായ കാര്യമത്രേ. ഉടമ്പടി എന്ന വാക്ക് നേരത്തെ തന്നെ പല പ്രാവശ്യം നാം ഉപയോഗിച്ചു കഴിഞ്ഞതാണ്. പല വിധത്തിലുള്ള ഉടമ്പടികളുണ്ട്. വ്യക്തികൾ തമ്മിൽ ഉടമ്പടികൾ ഉണ്ടാക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ വിധത്തിലുള്ള നിയമങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ദേശങ്ങൾ തമ്മിൽ ഉടമ്പടി ചെയ്യാറുണ്ട്. അവയിൽ ചിലതും വേദപുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെ, ദൈവം തൻ്റെ ജനത്തോട് ചെയ്തതും സകല മനുഷ്യജാതിയോട് ചെയ്തതുമായ നിയമങ്ങൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദാമിനോടുള്ള നിയമവും നോഹയോടുള്ള നിയമവും അബ്രഹാമിനോട് ചെയ്ത നിയമവും മോശയോട് ചെയ്ത നിയമവും നാം പഠിച്ചു കഴിഞ്ഞവയാണ്. ഇവിടെ പലസ്തീനിയൻ നിയമമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം ചെയ്യുന്ന ഉടമ്പടികളെ വ്യവസ്ഥകളുള്ള ഉടമ്പടികൾ എന്നും വ്യവസ്ഥകളില്ലാത്ത ഉടമ്പടികൾ എന്നും രണ്ടായി നമുക്ക് വിഭജിക്കാവുന്നതാണ്. അവയെ നമുക്ക് നിത്യ നിയമങ്ങളെന്നും താൽക്കാലിക നിയമങ്ങളെന്നും വിളിക്കാവുന്നതത്രേ. നിത്യ നിയമം ഒരു സ്ഥിരമായ നിയമമാണ്, അത് വ്യവസ്ഥയില്ലാത്ത നിയമവുമാണ്. താൽക്കാലിക നിയമം വ്യവസ്ഥകളോട് കൂടിയ നിയമമത്രേ. അവ തമ്മിൽ തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമം വ്യവസ്ഥ കൂടാത്ത നിയമമായിരുന്നു. എന്നാൽ ദൈവം മോശയോട് ചെയ്ത നിയമം 10 കൽപ്പനകൾ വ്യവസ്ഥയോട് കൂടിയ ഒരു നിയമമായിരുന്നു. പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ. ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പലസ്തീനിയൻ നിയമം ഒരു വ്യവസ്ഥയും ഇല്ലാത്ത നിയമമാണ്. ഈ നിയമം ഇസ്രായേലിൻ്റെ ഭാവിയെ സംബന്ധിച്ചതാണ്. ഈ ജനങ്ങൾ യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് നിൽക്കുകയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദേശത്ത് പ്രവേശിക്കുവാൻ അവർ തയ്യാറാകുകയാണ്. ഇത് പുതിയ തലമുറയാണ്. പഴയ തലമുറ മരുഭൂമിയിൽ ഒടുങ്ങിപ്പോയി. മോശയ്ക്ക് പോലും ദേശത്ത് പ്രവേശിപ്പാൻ കഴിയുകയില്ല. മോശ മരിക്കുകയും ജനം പുതിയ നേതാവിൻ്റെ നേതൃത്വത്തിൽ ദേശത്ത് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യേക ഭാഗം പ്രവചനാത്മകമാണ്. അവർ പ്രവേശിപ്പാൻ പോകുന്ന ദേശത്തിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളിലേക്കും ഏറ്റവും ശ്രദ്ധേയമായ ചിലത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 27-ാം അധ്യായത്തിൻ്റെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മോശ ഇസ്രായേൽ മൂപ്പന്മാരോടുകൂടെ ജനത്തോട് കൽപ്പിച്ച എന്തെന്നാൽ, ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പീൻ. നിങ്ങൾ യോർദാൻ കടന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ കടന്ന ശേഷം നീ ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളെല്ലാം അവയിൽ എഴുതേണം. അവർ ദേശത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ ദൈവം അവർക്ക് നൽകിയ 10 കൽപ്പനകൾ കല്ലിൽ എഴുതി പ്രദർശിപ്പിക്കണമായിരുന്നു. ദൈവത്തോടുള്ള അവരുടെ അനുസരണത്തെ ആശ്രയിച്ചാണ് അവരുടെ അവിടുത്തെ താമസം നിലനിൽപ്പ് തീരുമാനിക്കപ്പെടുന്നത്. അത് വ്യവസ്ഥയോടുകൂടിയ ഒരു ക്രമീകരണമായിരുന്നു. എന്നാൽ യാതൊരു വ്യവസ്ഥയും കൂടാതെയാണ് ദേശം അവർക്ക് നൽകിയത്. ആ ദേശം ദൈവം ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ്. അത് വ്യവസ്ഥകളില്ലാത്ത ഒരു നിയമമാണ്. അത് അവരുടെ വകയായതിനാൽ ദൈവം ഇസ്രായേൽ ജനത്തെ ആ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരും. അത് ഇക്കാലത്ത് നാം അറിഞ്ഞിരിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ആകയാൽ നിങ്ങൾ യോർദാൻ കടന്നിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടുകയും അവയ്ക്ക് കുമ്മായം തേക്കുകയും വേണം. അവിടെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് കല്ലുകൊണ്ടൊരു യാഗപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പ് തൊടുവിക്കരുത്. ചെത്താത്ത കല്ലുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠം പണിയണം. അതിന്മേൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിക്കണം. സമാധാന യാഗങ്ങളും അർപ്പിച്ച് അവിടെ വെച്ച് തിന്നുകയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കുകയും വേണം. ആ കല്ലുകളിൽ ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളൊക്കെയും നല്ല തെളിവായി എഴുതണം. ദൈവത്തിന്റെ കൽപ്പന പ്രത്യേകമായി പ്രദർശിപ്പിക്കേണ്ടതാണ്. അവരുടെ കട്ടിളപ്പടികളിന്മേലും അവർ എവിടെ പോയാലും കാണത്തക്കവണ്ണം മുമ്പിൽ വെച്ചിരിക്കേണ്ടതുമായിരുന്നു. 27-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഗെരസീം പർവ്വതത്തിൽ നിന്നാണ് ജനത്തിന്റെ അനുഗ്രഹം പ്രാപിക്കേണ്ടത്. അനുഗ്രഹിപ്പാൻ നിൽക്കേണ്ട ഗോത്രങ്ങളുടെ പേരും സൂചിപ്പിച്ചിരിക്കുന്നു. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശപിപ്പാൻ ഏബാൽ പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവരോ റൂബേൻ, ഗാദ്, അശേർ, സെബൂലൂൻ, ദാൻ, നഫ്താലി. ശാപം പ്രഖ്യാപിക്കേണ്ട ഗോത്രങ്ങൾ ഏബാൽ പർവ്വതത്തിലേക്ക് പോകേണ്ടതാണ്. ശമരിയക്കാരി സ്ത്രീ വന്നിരുന്ന കിണറിനടുത്താണ് ഈ പർവ്വത പ്രദേശം. ആ കിണർ ഇന്നും അവിടെയുണ്ട്. അനുഗ്രഹങ്ങൾ ഗെരസീം പർവ്വതത്തിൽ നിന്നും ശാപം ഏബാൽ പർവ്വതത്തിൽ നിന്നുമാണ് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് ശാപങ്ങളുടെ ഒരു പട്ടിക പറഞ്ഞിരിക്കുന്നു. അവർ ദേശത്ത് പ്രവേശിച്ച് കഴിഞ്ഞ ശേഷമുള്ള അവരുടെ അവിടുത്തെ വാസം വ്യവസ്ഥയോട് കൂടിയതാണ്. ഓരോ തലമുറയും കുടികിടപ്പുകാരാണ്. അവർ വാടക കൊടുക്കേണ്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ദൈവമാണ് ദേശത്തിൻ്റെ ഉടമസ്ഥൻ. അതിന് കൊടുക്കേണ്ടതായ വാടക ദൈവത്തോടുള്ള അനുസരണമാണ്. എന്നാൽ ഇസ്രായേൽ ജാതിക്ക് ആ ദേശം നിത്യ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ ഇസ്രായേൽ മക്കൾ വെറും കുടികിടപ്പുകാരല്ല. എന്നിരുന്നാലും ഒരു തലമുറ ദൈവത്തെ അനുസരിക്കാതെ ഇരുന്നാൽ, ദേശം അവരുടെ നിത്യ അവകാശമായിരുന്നാൽ പോലും ആ തലമുറയെ ദേശത്തു നിന്ന് പുറത്താക്കി കളയും. അതുകൊണ്ടത്രേ ഇത് ഇന്ന് ഭൂമുഖത്ത് ആ കൊച്ചു പ്രദേശം വളരെ ശ്രദ്ധേയമായ സ്ഥലമായിരിക്കുന്നത്. 12 ശാപങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവ വ്യക്തമായതിനാൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. 10 കൽപ്പനകളിൽ ആദ്യത്തെ 2 കൽപ്പനകളെ സംബന്ധിക്കുന്നത് ആകുന്നു ഈ 15 വാക്യത്തിൽ നാം കാണുന്നത്. ഇതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നാം കാണുന്നത് 26 വാക്യത്തിൽ, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ഈ അധ്യായത്തിലെ വാക്യങ്ങൾ വായിച്ചാൽ അവയെല്ലാം 10 കൽപ്പനകളുടെ ഒരു ആവർത്തനം പോലെ നമുക്ക് തോന്നാം. അതെ, ദൈവം താൻ തൻ്റെ ജനത്തിന് നൽകിയതായ കൽപ്പന വീണ്ടും ആവർത്തിക്കുന്നതിന് കാരണമുണ്ട്. നാം ഓരോരുത്തരും അതെത്രമാത്രം ഗൗരവമായി കാണേണ്ടതുണ്ട് എന്ന് കാണിക്കുവാനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകി അനുസരിക്കുന്നുണ്ട്? അങ്ങനെ അനുസരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കില്ലേ? ദൈവം അതിനായി താങ്കളെ സഹായിക്കട്ടെ.